നൈഷദൻ ചമ്പുവിലെ 5-ാം ശ്ലോകം വരെയാണ് നമ്മൾ നോക്കിയത്. ശ്ലോകങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സംസ്കൃതത്തിൻ്റെ ഒരു അതിപ്രസരമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പൂർവഭാഗം ഏതാണ്ട് 159 ശ്ലോകങ്ങളിൽ 41 എണ്ണവും പൂർണ്ണമായും സംസ്കൃതത്തിലാണ് മഴമംഗലം രചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗദ്യവും ദണ്ഡകത്തിലുമൊക്കെ നമുക്ക് സംസ്കൃതത്തിൻ്റെ ഒരു അതിപ്രസരം കാണുവാൻ സാധിക്കും. ഇപ്പം സംസ്കൃതം കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റുമായിട്ടൊരു പരിചയമില്ലെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം 4-5 ശ്ലോകങ്ങളിൽ നളൻ്റെ ഭരണപാടവത്തെക്കുറിച്ചിട്ടാണ് കവി വർണ്ണിക്കുന്നത്. അതിൽ മതിയാവാതെ അദ്ദേഹം ഗദ്യഭാഗത്തിലും നളൻ്റെ ഭരണപാടവത്തെക്കുറിച്ചിട്ടാണ് തുടർന്ന് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഗദ്യം നോക്കാം. ഗദ്യം എന്ന് പറയുമ്പോൾ പോലും അത് ഒരു താളത്തിലാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഹര ഹര ശിവ ശിവ ചിത്രം ചിത്രം നിഷദ നൃപാന്വയ മകുടീരത്നം ധാത്രീചത്രം കാത്ത ദശായ സപ്തപയോനിധി ഭൂതരകാനന പത്തനജാല പരിഷ്കൃതമാകിന പൃഥ്വിഭാരം അവങ്കലിറക്കി ധിക്കരിപാളിയും അദ്രിപ്രവരരും അഹികുലനാഥനും ആദിമകമഠവും ഇതുമാറിത്തം ഗളനാളങ്ങൾ തിരിച്ചു തിരുമ്മിയും എത്ര കൊതിച്ചൊരു വിശ്രമസൗഖ്യം വിശ്വാസേ ചിരായ ഭജന്തി ഉത്തരളദ്യുതി എത്തിയിടുന്നണി പുകൾ നിറവെന്നും പുത്തൻ ചന്ദ്രിക നിത്യം തട്ടിക്കൂമ്പിയിടുന്നൊരു നാഭീനളിന ഗൃഹോദരമധ്യേ നീരജഭവനാം നീരസകുലമണി നിയതമകപ്പെട്ടതുകണ്ടേറ്റം സന്തോഷത്തോടു ചെന്താർമങ്കയും അമ്പുജലോചന പരിരംഭാമൃതമായ സുഖാംബുതി മധ്യേ മുങ്ങിത്തിങ്ങിന മോദം മങ്ങീടാതണി കീർത്തി വിളങ്ങിന നിഷദ നൃപാന്വയ മകുട മഹാമണി വാണീടേണം ശോണിയിലിന്നും കൽപ്പാന്തത്തോളം എന്ന് നിതാന്തം നേർന്നു തുടങ്ങി മടുമലർ ശരനോട് പടപുരുതിയിടും മധുരാകൃതി കണ്ടു നിതാന്തം മനസ്സിമുഴുത്തൊരു മദനതുരാൽ പൂണ്ട അവനിയിൽ മേവും തരുണീപാണികൾ അയ്യോ പാപം ഒരു നാളിവനെ ശയ്യാകാരെ കണ്ടാവൂ ഞാൻ പര്യാകുലധൃതി പരിചൊടു മെയ്യും കയ്യും ചേർത്തു പുണർന്നാവൂ ഞാൻ മധുരിമ കൊണ്ട് അധരിത മധുര സമം അധരാസ്വാദം ചെയ്താവൂ ഞാൻ അമൃതിൽ ഉലുമ്പിന വാക്കുകൾ ഒരു നാളും ഇമിത അമിതാനന്ദം കേട്ടാവൂ ഞാൻ പരിമള ഇളകിന പുരികുഴൽ നികരം പരിചൊടണഞ്ഞു മുകർന്നാവൂ ഞാൻ ഇത്തം അനേകം മനോരഥം ഉൾക്കൊണ്ട് അവശസമുദ്രേ രാഗസമുദ്രേ നീന്തിയിടുന്നതിൽ എന്തൊരപൂർവം ദിനമനു സതതം ദേവസഭായാം ചെന്നു തതീയം ചരിതവിലാസം ചാരണപാളികൾ വാഴ്ത്തുന്നതു കേട്ട് ഐന്ദാർശരമാൽ അന്തർഭാഗി ഹന്തമുഴുന്നിട അന്ധത കൊണ്ടു ഉർവശിമേനക രംഭ തിലോത്തമ മുമ്പായുള്ള നിലിംബ്രപുരന്ത്രികൾ തേടും പാടുകൾ ഓർക്കും നേരം അതിസമരാങ്കണ അതിഭയങ്കര അപരപരം ഇവാന്തകലോ ആലോക്യാമും നാളും വീടും നിഖിലമുപേക്ഷിച്ചാടൽ പാടേറ്റോടിച്ചാടി ഗൂഢം കുഹജന കാടുകൾ തോറും കുക്കുവസിക്കും വൈരി നൃപാലക വാമാക്ഷീജനമകമേ പെരിയൊരു ശോകം കൈക്കൊണ്ട് അങ്കജകേളി കുതകം നൽകുന്ന അശ്രുജലം കൊണ്ട് അമ്പുതസലിലവും ആവിലമാസയിൽ പാലന കൗശലം എത്ര വിചിത്രം കാലം പോരാ സകലം പറവാൻ ആപത്തെന്നുള്ള അക്ഷരവും പുനരവലിയിലിങ്ങു പറഞ്ഞില്ലാരും ചൊൽപ്പെറും ഓരോ വിപ്രന്മാരും എപ്പോഴോരോ കർമ്മം ചെയ്താൽ ആഹൂതിഭാകാൻ ആഹരിച്ചിടും അമരവരാണാം തൃപ്തി കലർന്നു മേലെ മേലെ പൗലോമീപതി കാലേ കാലേ മഴ ചൊരിയിച്ചു വർഷഗുണം കൊണ്ട് അമിത അഭിമത സസ്യം വസുധാചക്രയെ നീല നിറഞ്ഞു അഭിമതമാല ദാരിദ്ര്യം പുനർ അപഗതം ആസീദഖില ജനാനാം അവരവക നൽകിന ഷൽഭാഗം കൊണ്ട് അവനീ ബാലനും വൃദ്ധി കളർന്നു ചിത്രമിതേ എക്കാളെന്നും പറയാം മിത്രാപായ ഹിത്വാകുമുദം ചിത്താനന്ദം വന്നേലാർക്കും. ദോഷാഗമനെ ശശിധരൻ എന്നെ ദോഷം കണ്ടേലാർക്കും. ഒരു നാൾ മിന്നും കടകളിൽ എന്നെ ഒരു നാൾ പൊന്നും ദണ്ഡം കണ്ടേലെങ്ങും. ഭാരതചരിതം തന്നിലൊഴിഞ്ഞൊരു കർണഛേദം കേട്ടിയില്ലെങ്കും. രാമകഥായാം ഇന്നു ഒഴിഞ്ഞൊരു ദൂഷണചരിതം കേട്ടിയില്ലാരും. വർണ്ണവിലോപം വ്യാകരണത്തിൽ തന്നെ കേവല ഉള്ളൂ കേൾപ്പാൻ. അസ്ഥി കദംബ ഹിത്വാഭൂമോ മത്തത പൂണ്ടു നടന്നിയിലാരും. മേളം കോലും ചമരി മൃഗാണാം ബാലവിനാശം കേവലമാസീൽ. പുരികുഴൽ നിരകൾ ഒഴികെ വധൂനാം പരമൊരു കുടിലത. നൈവധരായാം കളമൃദുമൊഴിമാർ മിഴികളിലൊഴിയെ. കളവുകളും ഭുവി കാൺമാനകിനകെ കഠിനതയും പുനർ അസാമിതമിയ തടമുലയിലൊഴിഞ്ഞില്ലെങ്കും. പൃഥ്വീചക്രേ ദാരിദ്ര്യസ്ഥിതി മുക്താക്ഷീണാം മധ്യേ കേവലമിത്തം വാഴ്ത്തുകൾ എത്ര സഹസ്രം പൃഥ്വീനാഥ ചരിത്ര വിശേഷം. ഇത്രയാണ് ഗദ്യം. ഗദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു ഒരു താളത്തിൽ തന്നെയാണ് ഇതും രചിച്ചിരിക്കുന്നത്. ഗദ്യം എന്ന് പറയുന്നതേ ഉള്ളൂ. പദ്യവും ഗദ്യവും ദണ്ഡകവും ഒക്കെ ഇടകലർന്നിട്ടിട്ടുള്ളതാണ് ചമ്പുവിൻ്റെ ഒരു ഘടന. നമ്മൾ 4-5 ശ്ലോകങ്ങളൊക്കെ നമ്മൾ നളൻ്റെ രാജ്യപരിപാലനം കണ്ടു. പക്ഷേ അതുകൊണ്ടും തൃപ്തനാവാത്ത ഈ കവി നളൻ്റെ ഭരണപാടവത്തെയും സൗന്ദര്യത്തെയും കീർത്തിയെയും കുറിച്ച് ഇതിൽ വളരെ ദീർഘമായിട്ട് വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. മിക്കവാറും ചമ്പൂകാരന്മാരുടെ ഭരണപാടവമൊക്കെ ഗദ്യത്തിലും ദണ്ഡകത്തിലുമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടെടുത്തിട്ട് നോക്കാം. കുറച്ച് ഭാഗം ഞാനൊന്നുകൂടെ വായിക്കാം. ഹര ഹര ശിവ ശിവ ചിത്രം ചിത്രം നിഷത നൃപാന്വയ മകുടീരത്നം ധാത്രീചക്രം കാത്തദശായാം സപ്തപയോനിധി ഭൂതരകാനന പത്തനജാല പരിഷ്കൃതമാകിന പൃഥ്വീഭാരം അവങ്കലിറക്കി ധിക്കരിപാളിയും അദ്രിപ്രവരരും അഹികുലനാഥനും ആദിമകപടവും അതുതോൾ ഇതുതോൾ ഇതുമാറിത്തം ഗളനാളങ്ങൾ തിരിച്ചു തിരുമ്മിയും എത്ര കൊതിച്ചൊരു വിശ്രമ സൗഖ്യം വിശ്വാസേ ചിരായ ഭജന്തേ. അത്രയും നമുക്ക് നോക്കാം. ഹര ഹര ശിവ ശിവ, ഇത് എന്താണ് ഹര ഹര ശിവ ശിവ എന്ന് പറയുന്നത്? ഒരു ആശ്ചര്യ ദ്യോതകമായിട്ടുള്ള പ്രയോഗമാണ്. ചിത്രം ചിത്രം അത്രയും ആശ്ചര്യകരമായിരിക്കുന്നു. എന്താണ് നിഷത നൃപാന്വയ? നിഷതത്തിൻ്റെ നൃപൻ, നിഷതത്തിൻ്റെ നൃപൻ ആരാണ്? നിഷതത്തിൻ്റെ രാജ, നൃപൻ എന്ന് വെച്ചാൽ രാജാവാണ്. നിഷതത്തിൻ്റെ രാജാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എന്താണ് മകുടീരത്നം, മകുടത്തിന് ശിരോ അലങ്കാരമായിട്ടുള്ള നിഷത രാജവംശത്തിൻ്റെ ശിരോ അലങ്കാരത്തിന് രത്നമായിട്ടുള്ളവൻ ഇവിടെ ആരാണ്? നളനാണ്. നിഷത രാജവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് എന്ന് പറയുന്നതും നളനെയാണ്. അതാണ് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഹര ഹര ശിവ ശിവ ചിത്രം ചിത്രം നിഷത നൃപാന്വയ അന്വയിക്കാൻ പറ്റുകയില്ല. അതുപോലെയുള്ള മകുടീരത്നമായിട്ടുള്ള മകുടത്തിന് ശിരസിന് അലങ്കാരമായിട്ടുള്ള രത്നമായി തീർന്നിട്ടുള്ള ഈ നല്ല മഹാരാജാവ് എങ്ങനെയാണ് ധാത്രീചക്രം? ധാത്രി എന്ന് വെച്ചാൽ ഭൂമിയാണ്. ഭൂമി എന്ന് പറയുന്ന ഈ ഇതിനെ ഭൂലോകത്തെ എങ്ങനെയാണ് കാത്ത ദശായാം, എങ്ങനെയാണ് കാത്തത്, എങ്ങനെയാണ് സംരക്ഷിച്ചത്? ദശായാം എങ്ങനെ സംരക്ഷിച്ചു പോന്നു, ആ കാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സംരക്ഷിച്ചു ഒരുക്കുന്ന അവസരം എന്നുള്ളതാണ് കാത്ത ദശായാം. സപ്ത പയോനിധി, സപ്തം എന്ന് വെച്ചാൽ ഏഴാണ്. പയസ് എന്ന് വെച്ചാൽ എന്താണ്? ജലമാണ്. പയോനിധി, നിധി എന്ന് വെച്ചാൽ കൂട്ടം, പയസ്സിൻ്റെ കൂട്ടം, ജലത്തിൻ്റെ കൂട്ടം എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? അത് സമുദ്രത്തിലാണ്. സപ്ത പയോനിധി, ഏഴ് സമുദ്രങ്ങളാണ്. സപ്ത പയോനിധി ഭൂധരകാനന, സപ്ത പയോനിധികൾ, ഏഴ് സമുദ്രം, പിന്നെ പിന്നെന്താണ് ഭൂമി ധരിക്കുന്ന എന്താണ് ഭൂധരം എന്ന് പറയുന്നത്? എന്താണ് പർവ്വതങ്ങളാണ്. പർവ്വതങ്ങൾ, കാനനങ്ങൾ, എന്താണ് സപ്ത പയോനിധികൾ എന്ന് പറയുന്നതിന് വേറെ അർത്ഥങ്ങളുണ്ട്. ഏഴ് സമുദ്രങ്ങളുണ്ട്, പിന്നെന്താണ് അതിനകത്ത് ലവണം, ഇക്ഷു, ചുര, സർപ്പിസ്, ദധി, ചീരം, ഉദകം, ഇവ നിറഞ്ഞ ഏഴു സമുദ്രങ്ങളെയാണ്. ലവണം എന്ന് വെച്ചാൽ ഉപ്പാണ്. ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പിന്നീരാണ്. ചുര എന്ന് വെച്ചാൽ മദ്യമാണ്. സർപ്പീസ് എന്ന് പറഞ്ഞാൽ നെയ്യാണ്. ദധി എന്ന് വെച്ചാൽ തൈരാണ്. ക്ഷീരം എന്ന് വെച്ചാൽ പാലാണ്. ഉദകം എന്ന് വെച്ചാൽ ജലമാണ്. ഭൂതരം എന്താണ് പർവ്വതമാണ്, ഭൂമിയിൽ ഭൂമി ആവരണമായിട്ട് ധരിച്ചതുപോലെ ഇരിക്കുന്ന പർവ്വതമാണ്. കാനനം കാടാണ്. പത്തനജാലം, പത്തനജാലം പട്ടണത്തിൻ്റെ കൂട്ടം, ജാലം എന്ന് വെച്ചാൽ എന്താണ് കൂട്ടമാണ്. പരിഷ്കൃതമാകിന, അതുവഴി അലങ്കരിച്ചിരിക്കുന്ന അലങ്കരിക്കപ്പെട്ട ഇതാണ് പരിഷ്കൃതം എന്നും പരിസ്കൃതം എന്നും പാഠമുണ്ട് കേട്ടോ. പരിഷ്കൃതം എന്നാൽ അർത്ഥം വേറെയായി, ചുറ്റപ്പെട്ട എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ എന്താണ്, ഇവിടെ എൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പരിഷ്കൃതം എന്നാണ്. അപ്പോൾ അലങ്കരിക്കപ്പെട്ട ഈ പൃഥ്വി, ഈ ഭൂമി, ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ, ഇത്രയും ഉണ്ട്. ആ ഭൂമി വെറും ഒരു ഭൂമിയല്ല, പിന്നെന്താണ് ഏഴ് സമുദ്രങ്ങൾ, ആ സമുദ്രങ്ങളിൽ തന്നെ എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ കവി സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെന്താണ് പർവ്വതങ്ങൾ, കാനനങ്ങൾ, പട്ടണങ്ങൾ, ഇവയെല്ലാം ഇവയെല്ലാം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ ഭൂമിയെ എന്താണ് ആ ഭൂമിയുടെ ഭാരത്തെ, ഭൂമിയെ ചുമക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ള ആ ഭാരത്തെ അവങ്കലിറക്കി, ആരെല്ലാം ഇറക്കിയത്, ഈ നള മഹാരാജാവിലേക്ക് ഇറക്കി. ആരാണ് ധിക്കരിപാളിയും എന്താണ് ഈ ദിക്കുകളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള കരി, ദിഗ്ഗജങ്ങൾ, ദിഗ്ഗജങ്ങളാണ് എന്താണ് ഭൂമിയെ പരിപാലിക്കുന്ന, ദിക്കുകളെ പരിപാലിക്കുന്നതെന്നൊരു സങ്കല്പമുണ്ട്. ധിക്കരിപാളി ദിഗ്ഗജങ്ങളുടെ കൂട്ടമാണ്. ധിക്കരിപാളിയും അദ്രിപ്രവരരും, അദ്രി അദ്രി എന്ന് വെച്ചാൽ എന്താണ് പർവ്വത ശ്രേഷ്ഠന്മാരും, പിന്നെന്താണ് അഹികുലനാഥനും, അഹികുലം അഹികുലത്തിൻ്റെ സർപ്പകുലത്തിൻ്റെ നാഥനുമായിട്ടുള്ള ആരാണ് സർപ്പകുലത്തിൻ്റെ നാഥൻ, സർപ്പവംശത്തിൻ്റെ നാഥനായിട്ട് പറയുന്നത് അനന്തനെയാണ്. പിന്നെന്താണ് ആദിമ കമഠം, കമഠം എന്ന് വെച്ചാൽ എന്താണ് ആമയാണ്. അപ്പം ഈ എന്താണ് ഭൂമിയെ എന്താണ് താങ്ങി നിർത്തുന്ന ഒരു കമഠം, ഒരു എന്താണ് ആമയുണ്ടെന്നൊരു സങ്കല്പവും കൂടി ഉണ്ട്. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നാണ് തുടർന്ന് പറയുന്നത്. ഈ ആദിശേഷനും പിന്നെ ആദിമ കമടവും, ആദ്യത്തെ ഉണ്ടായിരുന്നുള്ള കമടവും, അതുതോളിതുതോൾ ഇതുമാറിത്തം ഗളനാളങ്ങൾ തിരിച്ചു തിരുമ്മിയും, ഓരോ തോളിലും മാറ്റി മാറ്റി നമ്മൾ ഭാരമൊക്കെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ എന്തു ചെയ്യും, കുറച്ചു നേരം ഒരു തോളിൽ ഭാരമാകുമ്പോൾ നമ്മൾ മറ്റേ തോളിലേക്ക് മാറ്റുന്ന, അപ്പം അതേപോലെ ഭൂമിയുടെ ഈ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടിരുന്നത് ആരൊക്കെയാണ്, പർവ്വത ശ്രേഷ്ഠന്മാർ, പിന്നെ എന്താണ് ദിക്കുകൾ പരിപാലിക്കുന്നതായിട്ടുള്ള ആനക്കൂട്ടങ്ങൾ, പിന്നെന്താണ് ആദിമ കമഠവും ആമയും, പിന്നെ എന്താണ് അനന്തനും. ഇത്രയും അവർക്കെല്ലാം എന്ത് തോന്നി, വിശ്രമ സൗഖ്യം, വളരെയധികം ആശ്വാസം തോന്നി തങ്ങളുടെ ഈ ഭാരത്തെ, ഈ പൃഥ്വിഭാരത്തെ ഈ നളൻ മഹാരാജാവിലേക്ക് ഇറക്കി അവനിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ആ ഗളനാളങ്ങൾ തങ്ങളുടെ കഴുത്തിനെ ഒന്ന് തിരിച്ച് തിരുമ്മിയും, എത്ര കൊതിച്ചു, എത്ര നാളായിട്ട് തങ്ങൾ കൊതിക്കുന്നതാണ് ഈ വിശ്രമ സൗഖ്യം, വളരെ വളരെ ചിരായ ഭജന്തി, വളരെ കാലം വളരെ കാലമായിട്ട് ഞങ്ങൾ ഭജിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വളരെ ശ്രേഷ്ഠനായിട്ടുള്ള എന്താണ് നിഷദ രാജവംശത്തിൻ്റെ രത്നമായിട്ടുള്ള ഈ നള മഹാരാജാവ് തങ്ങൾക്ക് ഒരു എന്താണ് വിശ്രമത്തെ തന്നു എന്നാണ് ഈ ആദിമ കമടവും ആദിശേഷനും എന്താണ് ധിക്കരിപാളികളും ദിക്കുകളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ആനക്കൂട്ടങ്ങളും പർവ്വത ശ്രേഷ്ഠന്മാരുമൊക്കെ ചിന്തിക്കുന്നത്, അവരുടെ ചിന്തയാണ് കവി ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ എന്താണ് ഈ ഈ വിശ്രമ സൗഖ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്താണ് നമ്മുടെ വേണുഗോപാൽ സാറിൻ്റെ ഒരു കഥയുണ്ട് ആദിശേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദിശേഷൻ ഒരുപാട് നാളായിട്ട് മഹാവിഷ്ണുവിനെ ചുമക്കുന്നു. അപ്പോൾ മഹാവിഷ്ണു ഒന്ന് മാറിയിരുന്നെങ്കിൽ, എത്ര നാളായിട്ട് എനിക്ക് എന്താ നടു ഒന്ന് നിവർത്തി ഒന്ന് മാറിക്കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു എന്താണ് കഥ എഴുതിയിട്ടുണ്ട് ആദിശേഷൻ എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. അപ്പോൾ ആ ചിലപ്പോൾ ഈ ചമ്പൂകാരൻ്റെയൊക്കെ ഈ വർണ്ണനയൊക്കെ കണ്ടിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെയൊരു ചെറുകഥ എഴുതാൻ കാരണമായത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു എന്താണ് ആദി ഈ ഭൂമിയെ സംരക്ഷിച്ചവരായിട്ടുള്ള എല്ലാവർക്കും ഒരു വിശ്രമത്തെ നൽകാനായിട്ട് ഈ എന്താണ് നളൻ്റെ ഭരണം കൊണ്ട് കഴിഞ്ഞു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹര ഹര ശിവ ശിവ ചിത്രം ചിത്രം നിഷദ നൃപാന്വയ മകുടീരത്നം ധാത്രീ ചക്രം കാത്തദശായ സപ്തപയോനിധി ഭൂതരഗാനനം പത്തനജാല പരിഷ്കൃതമാകിന പൃഥ്വിഭാരം അവങ്കലിറക്കി ധിക്കരിപാളിയും അദ്രിപ്രവരരും, പ്രവരർ എന്ന് വെച്ച ശ്രേഷ്ഠന്മാർ, അഹികുലനാഥനും ആദിമകമടവും അതുതോൾ ഇതുതോൾ ഇതുമാറിദ്ധം ഗളനാളങ്ങൾ തിരിച്ചു തിരുമിയും എത്ര കൊതിച്ചൊരു വിശ്രമസൗഖ്യം വിശ്വാസേ ചിരായ ഭജന്തേ. ഇനി അത്രേ, അത് കഴിഞ്ഞിട്ട് തുടർന്ന് എങ്ങനെയാണ്? ഉത്തരളദ്യുതി എത്തിയിടുന്നണി പുകൾ നിറവെന്നും പുത്തൻ ചന്ദ്രിക നിത്യം തട്ടിക്കൂമ്പിയിടുന്നൊരു നാഭീനളിന ഗൃഹോദരമധ്യേ നീരജഭവനാം നീരസകുലമണി നിയതം അകപ്പെട്ടതുകണ്ടേറ്റം സന്തോഷത്തോടു ചെന്താർമങ്കയും അംബുജലോചന പരിരംഭാമൃതമായ സുഖാംബുധിമധ്യേ മുങ്ങിത്തിങ്ങിന മോദം മങ്ങിയിടാതണി കീർത്തിവിളങ്ങിന നിഷദ നൃപാന്വയ മകുട മഹാമണി വാണിയിടേണം ഷോണിയിലിന്നും കൽപ്പാന്തത്തോളം എന്ന് നിതാന്തം നേർന്നു തുടങ്ങി. അടുത്ത ഭാഗം നമുക്കൊന്നും കൂടെ നോക്കാം. ഉത്തരളദ്യുതി എന്താണ്? ഉത്തരള ആയിട്ടുള്ള അതിതരളിതമായിട്ടുള്ള ദ്യുതി, ദ്യുതി എന്ന് വെച്ചാൽ പ്രകാശം, തരളം എന്ന് വെച്ചാൽ എന്താണ്, ഇളകുന്ന. ഉത്തരളദ്യുതി എത്തിയിടുന്ന, എത്തിയിടുന്ന എന്ന് വെച്ചാൽ എന്താണ്, വർദ്ധിക്കുന്ന, വളരെ അതിതരളമായിട്ട് ഇളകുന്നതായിട്ടുള്ള പ്രകാശം ഇങ്ങനെ വർദ്ധിക്കുന്ന, നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, എന്ത് പ്രകാശമാണ് നോക്കാം. എന്താണ് ഉത്തരളദ്യുതി എത്തിയിടുന്നണി പുകൾ നിറവെന്നും, ആ പുകളിൻ്റെ ആ നിറവ് ചെന്നിട്ട് എന്താണ്, പുത്തൻ ചന്ദ്രിക, പുത്തൻ ചന്ദ്രിക, എന്താണ് ചന്ദ്രിക, എന്താ പുതുതായിട്ടുള്ള ചന്ദ്രിക, ചന്ദ്രൻ്റെ ശോഭ നിലാവ് പോലെ ഉള്ള ആ പ്രകാശം ചെന്നിട്ട് ഏത് നളൻ്റെ കീർത്തിയാകുന്ന, നളൻ്റെ ഭരണപാടവത്തെക്കുറിച്ചുള്ള കീർത്തി ആകുന്ന ചന്ദ്രിക എന്തിയാണ് ഇവിടെ ചെല്ലുകയാണ്. ചന്ദ്രിക നിത്യം തട്ടിക്കൂമ്പിയിടുന്നൊരു നാഭീനളിന ഗൃഹോദരമധ്യേ, ആ പുതിയതായിട്ടുള്ള ആ പ്രകാശം ഇളകുന്നതായിട്ടുള്ള ആ ചന്ദ്രിക എവിടെ ചെല്ലുന്നു, എവിടെയാണ് ചെന്ന് തട്ടുന്നത്? നാഭീനളിനം, നാഭി, നാഭി എന്ന് വെച്ചാൽ എന്താ, പൊക്കിളാണ്, പൊക്കിളിൻ്റെ ഉണ്ടായിരിക്കുന്ന നളിനം, താമര, ആരുടെ പൊക്കിളിലാണ് നളിനമുള്ളത്? മഹാവിഷ്ണുവിൻ്റെ. ആ മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിലുള്ള ഈ നളിനത്തിലാണ് ആരുള്ളത്? ബ്രഹ്മാവുള്ളത്. അപ്പോൾ ആ ബ്രഹ്മാവ് എന്താണ്, ബ്രഹ്മാവ് ഇരിക്കുന്ന ഒരു താമരയിലാണ് അല്ലേ, അനന്തശായിയായി കിടക്കുന്ന ആദിശേഷനിൽ എന്താണ് കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിൽ എന്തുണ്ട്, ഒരു താമരയുണ്ട്. ആ താമരയിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. ആ ബ്രഹ്മാവിരിക്കുന്ന താമര എന്താണ്, ആ സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. ആ നളിനം എന്താണ്, ചന്ദ്രികയുടെ പുത്തൻ ചന്ദ്രിക, ഇവിടെ എന്താണ് നളൻ്റെ കീർത്തിയാകുന്ന പുത്തൻ ചന്ദ്രിക ചെന്ന് ആ പ്രകാശം ചെന്നിട്ട് എന്ത് തോന്നി, ആ ചന്ദ്രൻ ഉദിച്ചു എന്ന് തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു, താമര കൂമ്പുന്നു. ഇത് കവിസങ്കല്പമാണ് അല്ലേ. സൂര്യൻ്റെ സാന്നിധ്യത്തിൽ താമര വിടരുന്നു, സൂര്യനും താമരയുമായിട്ടൊരു കാമുകീ കാമുക ബന്ധവും, അതുപോലെ ചന്ദ്രനും ആമ്പലുമായിട്ടൊരു കാമുകീ കാമുക ബന്ധവും ഒക്കെ നമുക്ക് കവികൾ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൽപ്പനയുടെ പിൻബലത്തിലാണ് കവി പറഞ്ഞിരിക്കുന്നത്. എന്താണ് പുത്തൻ ചന്ദ്രിക നിത്യം, ദിവസവും എന്താണ് ഈ ചന്ദ്രിക, ഈ പ്രകാശം, ഈ ചന്ദ്രൻ്റെ ശോഭ, പുത്തനായിട്ടുള്ള നളൻ്റെ കീർത്തിയാകുന്ന ഈ ശോഭ നിത്യവും ചെല്ലുന്ന പോലെ എന്ത് പറ്റി, ഈ മഹാവിഷ്ണുവിൻ്റെ നാഭിയിലുള്ള നളിനം കൂമ്പിപ്പോവുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അദ്ദേഹം എന്താണ് നീരജഭവനാം നീരസകുലമണി, നീരജഭവനായിട്ടുള്ള ഈ നീരജത്തിൽ, നീരജം ബ്രഹ്മാവാണ്, നീരജത്തിൽ ഭവിച്ചവൻ. നീരജം എന്ന് വെച്ചാൽ താമരയാണ്, താമരയിൽ ഭവിച്ചവൻ ബ്രഹ്മാവ്. നീരസ കുലമണി, ഒരു രസവുമില്ലാത്ത ഒരു അസികന്മാരിൽ അരസികന്മാരുടെ കുലത്തിന് മണിയായിട്ടെന്ന് പറയാം. അങ്ങനെയുള്ള ഈ ബ്രഹ്മാവ് എന്താണ്, അദ്ദേഹം എന്താണ് തികഞ്ഞ അരസികനായിട്ടുള്ള ഇദ്ദേഹം എല്ലായ്പ്പോഴും ഈ എന്താണ് ഇതിലകപ്പെട്ടുപോയി. ഈ പുത്തൻ ചന്ദ്രികയുടെ പ്രകാശത്താൽ എന്താണ് താമര കൂമ്പുമ്പോൾ ബ്രഹ്മാവ് അതിലക അകപ്പെട്ടുപോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നീരജഭവനാം നീരസകുലമണി നിയതം, നിയതം എല്ലായ്പ്പോഴും അകപ്പെട്ട് അത് കണ്ടേറ്റം, കണ്ടേറ്റം ഏറ്റം വർദ്ധിച്ച സന്തോഷത്തോട്, വളരെ സന്തോഷത്തോടുകൂടി ചെന്താർ മങ്കയും, ചെന്താർ എന്താണ് ചുമന്ന താമരപ്പൂവിൻ്റെ മങ്കയായിട്ടുള്ള അമ്മയായിട്ടുള്ള അതിൽ ഭവിച്ചവളായിട്ടുള്ള ആരാണ്? ലക്ഷ്മീദേവിയാണ്. ലക്ഷ്മീദേവിയും അംബുജലോചനൻ, അംബുജലോചനൻ താമരയുടെ കണ്ണോടുകൂടിയവൻ, അംബുജലോചനം ലോചനം കണ്ണ്, കണ്ണോടുകൂടിയവനായിട്ടുള്ള മഹാവിഷ്ണുവും എന്താണ് പരിരംഭാമൃതമായി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും എന്താണ് പരിരംഭണം ചെയ്തു, ആലിംഗനം ചെയ്തു. എന്നിട്ട് സുഖാംബുധി, സുഖമാകുന്ന സമുദ്രത്തിലേക്ക് അവർ ആഴ്ന്നുപോയി. എവിടെ കൽപ്പാന്തത്തോളം എന്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്? കീർത്തി വിളങ്ങണം. സുഖാംബുധി മധ്യേ മുങ്ങിത്തിങ്ങി മോദം, മോദം സന്തോഷം, ആ സന്തോഷത്തിൽ മുങ്ങിയിട്ട് അവരാഗ്രഹിക്കുകയാണ്. മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ആഗ്രഹിക്കുകയാണ് എന്താണ് മങ്ങിയിടരുത്, ഒരു മങ്ങല് പോലും വയ്ക്കരുത്. എന്താണ് ആരുടെ കീർത്തി വിളങ്ങണം, ആരുടെ നിഷദ നൃപാന്വയ മകുട മഹാമണി, നിഷദത്തിൻ്റെ നൃപാന്വയമായിട്ടുള്ള നിഷദത്തിൻ്റെ നിഷദ രാജവംശത്തിൻ്റെ എന്താണ് ശിരോലങ്കാരമായിട്ടുള്ള ഇദ്ദേഹം, ആ മഹാമണിയായിട്ടുള്ള മഹാമണി മഹാരത്നമായിട്ടുള്ള അദ്ദേഹം ഈ രാജാവ് നള മഹാരാജാവ് വാണിയുടേണം. അദ്ദേഹം വളരെ കാലത്തേക്ക് ചോണിയിൽ, ചോണിയിൽ ഭൂമിയിൽ എന്ന് ഏത് കാലം വരെയാ? കൽപ്പാന്തത്തോളം, ഒരു കൽപ്പാന്തത്തോളം, ഒരു വലിയ ദീർഘകാലത്തേക്ക്, പ്രളയം വരുന്നവരെ, കൽപ്പാന്തം കാലം എന്ന് വെച്ചാൽ പ്രളയകാലം വരെ എന്നാണ്. നിതാന്തം എല്ലായ്പ്പോഴും എന്താണ് വളരെ കീർത്തിമാനായിട്ട് തൻ്റെ ഭരണം നടത്തണം എന്ന് ആര് ആര് പ്രാർത്ഥിക്കുകയാണ്? മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ശയിക്കുന്ന അവിടെ തന്നെയാണ് ആരുള്ളത്? എപ്പോഴും ബ്രഹ്മാവ് ആ എന്താണ് നാഭീനളിനത്തിലിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് വേണ്ടത്ര എന്താണ് ദാമ്പത്യ ബന്ധത്തിൽ തുടരാനാവുന്നില്ല. ബ്രഹ്മാവ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താണ് അവർക്ക് പരിരംഭണം ചെയ്യാനൊന്നും സാധിക്കാത്തത് കൊണ്ട് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഈ നളൻ്റെ കീർത്തിയാകുന്ന, നളൻ്റെ കീർത്തി കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ബ്രഹ്മാവിരിക്കുന്ന നളിനൻ കൂമ്പുന്നത് കൊണ്ട് ബ്രഹ്മാവിൻ്റെ കണ്ണിലകപ്പെടാതെ അവർക്ക് സുഖമായിട്ട് വളരെ കാലത്തേക്ക് സുഖ സമുദ്രത്തിലേക്ക് മുങ്ങിപ്പൊങ്ങാനായിട്ട് സാധിച്ചതിനാൽ അവർ പ്രാർത്ഥിക്കുകയാണ്. വളരെ കാലത്തേക്ക്, കൽപ്പാന്ത കാലത്തേക്ക് നളൻ്റെ കീർത്തി നിലനിൽക്കണം, നളൻ്റെ കീർത്തി നിലനിന്ന തങ്ങളുടെ ദാമ്പത്യവും വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകും. എന്താണ് ഈ അരസികന്മാരുടെ കുലത്തിന് എന്താണ് രത്നമായിട്ടുള്ള ഈ ബ്രഹ്മാവ് നീരസനാണ്. ആ അരസികൻ്റെ കാഴ്ചയിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിനാൽ എന്താണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും നളൻ്റെ കീർത്തിയും ഭരണവും വളരെ ദീർഘകാലത്തേക്ക്, കൽപ്പാന്ത കാലത്തേക്ക് തുടരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് ആര് പറയുന്നത്? നമ്മുടെ ചമ്പൂകാരൻ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താണ് ഐശ്വര്യ ദേവതയാണ്. ഐശ്വര്യ ദേവതയുടെയും മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ കടാക്ഷത്തോട് കൂടിയിട്ടുള്ള ഒരു നല്ല ഭരണപാഠവുമാണ് ആര് കാഴ്ചവെച്ചത്? നള മഹാരാജാവ് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്നുകൂടെ വായിക്കാം. ഹര ഹര ശിവ ശിവ ചിത്രം ചിത്രം നിഷദ നൃപാന്വയ മകുടീരത്നം ധാത്രീചക്രം കാത്തദശായ സപ്തപയോനിധി ഭൂതരകാനന പത്തനജാല പരിഷ്കൃതമാകിന് പൃഥ്വീഭാരം അവങ്കലിറക്കി ധിക്കരിപാളിയും അദ്രിപ്രവരരും അഹികുലനാഥനും ആദിമകപടവും അതുതോൾ ഇതുതോൾ ഇതുമാറിദ്ധം ഗളനാളങ്ങൾ തിരിച്ചു തിരുമ്മിയും എത്ര കൊതിച്ചൊരു വിശ്രമസൗഖ്യം വിശ്വാസേ ചിരായ ഭജന്തേ ഉത്തരളദ്യുതി എത്തിയിടുന്നണി പുകൾ നിറവെന്നും പുത്തൻ ചന്ദ്രിക നിത്യം തട്ടിക്കൂമ്പിയിടുന്നൊരു നാഭീനളിന് ഗൃഹോദരമധ്യേ നീരജഭവന നീരസകുലമണി നിയതമകപ്പെട്ടതുകണ്ടേറ്റം സന്തോഷത്തോടു ചെന്താർമങ്കയും അംബുജലോചന പരിരംഭ്രാമൃതമായ സുഖാംബുദിമധ്യേ മുങ്ങിത്തിങ്ങിന് മോദം മങ്ങിയിടാതണി കീർത്തി വിളങ്ങിന് നിശദ നുമാന്വയ മകുട മഹാമണി വാണിയിടേണം ശോണിയിൽ നിന്നും കൽപ്പാന്തത്തോളം എന്ന് നിതാന്തം നേർന്നു തുടങ്ങി. ഇപ്പം എന്താണ് നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ദിഗ്ഗജങ്ങളും അനന്തനും ആദികൂർമ്മവും ഭൂമിയുടെ ഭാരം വഹിക്കുന്നു എന്നാണ് പ്രസിദ്ധി. സമുദ്രം, പർവ്വതം, കാനനം, പട്ടണം തുടങ്ങിയവയോടുകൂടി നിറഞ്ഞ ഭൂമിയുടെ ഈ ഭാരം ഇത്രയും നാൾ അവർ തങ്ങളുടെ തോളുകളിൽ മാറി മാറി വഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭാരമൊന്നൊഴിഞ്ഞ് അല്പമൊന്ന് വിശ്രമിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് നളൻ ഭൂഭാരത്തെ കൈയേറ്റത്. അതോടെ അവർ ഭാരമൊഴിഞ്ഞ് വളരെ കാലം വിശ്രമസുഖം അനുഭവിച്ചു. ദിഗ്ഗജാതികൾക്ക് യഥാർത്ഥത്തിൽ വിശ്രമം കിട്ടിയില്ലെങ്കിലും വിശ്രമം കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സംബന്ധാതിശയോക്തി അലങ്കാരമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എല്ലാ ഭാരവും വഹിക്കാനുള്ള നളൻ്റെ പാഠവുമാണ് ഈ സംബന്ധാതിശയോക്തി കൊണ്ട് ഈ എന്ന അലങ്കാരം കൊണ്ടിവിടെ വ്യഞ്ജിപ്പിക്കുന്നത്. അതേപോലെ തന്നെ തുടർന്നുള്ള ആ എന്താണ് പാലാഴിയിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നാഭിയിലെ താമരയിൽ ബ്രഹ്മാവ് വസിക്കുന്നു എന്നാണ് പുരാണ പ്രസിദ്ധി. മഹാവിഷ്ണുവിനോടൊപ്പമുള്ള ലക്ഷ്മി ദേവിക്ക് അരസികനായ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യം കാരണം ഭർത്താവുമൊത്ത് എന്താണ് നിസ്സങ്കോചം തങ്ങളുടെ ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നളൻ്റെ കീർത്തിയാകുന്ന നിലാവ് എങ്ങും വ്യാപിച്ചത്. ചന്ദ്രിക ഏൽക്കുമ്പോൾ താമര കൂമ്പും. കീർത്തിയാകുന്ന ചന്ദ്രികയേറ്റ് വിഷ്ണുവിൻ്റെ നാഭിയിലെ താമര കൂമ്പുകയും ബ്രഹ്മാവ് അതിനുള്ളിൽ അകപ്പെടുകയും ചെയ്യുന്നു. ലക്ഷ്മി ദേവിക്ക് പേടിക്കാതെ ഭർത്താവിനെ ആലിംഗനം ചെയ്യാൻ കഴിഞ്ഞു. ആലിംഗനമാകുന്ന അമൃത് ആ സുഖസമുദ്രത്തിൽ മുങ്ങിയ ലക്ഷ്മി ദേവി നളൻ്റെ കീർത്തി കൽപ്പാന്തത്തോളം നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിശയോക്തിയുടെ പാരമ്യത്തിൽ കവിഭാവനയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നാഭി പത്മം കൂമ്പുക, ബ്രഹ്മാവ് അതിൽ അകപ്പെടുക, ലക്ഷ്മി ദേവി പ്രാർത്ഥിക്കുക എന്നിവയൊന്നും യാഥാർത്ഥ്യമല്ല. ഇവിടെയും സംബന്ധികാതിശയോക്തിയാണ്. അപ്പോൾ എന്താണ് ഇനി നമുക്ക് തുടർന്ന് ഉള്ള ഭാഗം അടുത്ത സെഷനായിട്ട് നോക്കാം. നിങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കൂട്ട് തന്നെ ശ്ലോകം നോക്കിയത് കൂട്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ. ഞാൻ ഈ ശ്ലോകം അല്ലെങ്കിൽ ഗദ്യവും ശ്ലോകമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റും അതോടൊപ്പം നോക്കിയാൽ മാത്രമേ പദങ്ങളുമായിട്ടൊരു പരിചയം വരികയുള്ളൂ. അപ്പോൾ ആ തരത്തിൽ വേണം നിങ്ങൾ പഠിക്കേണ്ടത്.